എനിക്ക് മുൻപ് അതിശക്തമായി ഈ കാലഘട്ടത്തിൽ ദൈവസഭ തിരിച്ചറിയേണ്ട, തിരിച്ചു വരേണ്ട അടിയന്തര പ്രാധാന്യമുള്ള സന്ദേശം അറിയിച്ച് വാസിച്ചേക്ക് മാത്യു, നമ്മുടെ കോൺഫറൻസിൻ്റെ ഭാരവാഹികൾ, ആദരണീയരായ ശ്രേഷ്ഠന്മാരായ കത്തദാസന്മാർ, സ്നേഹസമ്പന്നരായ ദൈവമക്കൾ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ അനുസ്തുതിയുടെ നാമത്തിൽ എൻ്റെ വന്ദനം. ഇപ്രാവശ്യത്തെ ഫാമിലി കോൺഫറൻസിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ സംഘാടകർ എന്നെ കൂടെ ക്ഷണിച്ചു, ദൈവവചന അവസരം ഒരുക്കി. ഹൃദയംഗമായ നന്ദി സംഘാടകരോട് അറിയിക്കുന്നു. തുടർന്നുള്ള സമയം നമുക്ക് ചിന്താവിഷയമായിട്ട് ലഭിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൽ എന്നെ ഏറെ ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുന്നത് മരണകരമായ കുറ്റമാണ്. കൃപായുഗത്തിൽ ഈ ചിന്തയ്ക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് തിയോളജിയൻസ് ഒരുപക്ഷെ വിലയിരുത്തിയേക്കാം. പക്ഷേ എന്നെ ആ ചിന്ത ഭയപ്പെടുത്തുന്നു. നമ്മളിങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കൃമിക്കിരയായി മരിച്ചു. ഒരു മുൻവിധിയും കൂടാതെ വേദപുസ്തക സത്യങ്ങൾ ഹൃദയംഗമായി വിശ്വസിക്കുന്ന വിശുദ്ധന്മാരാണ് ഈ യോഗത്തിലിരിക്കുന്നതെങ്കിൽ മഹത്വം കൊടുക്കാതിരിക്കുന്നത് മരണകരമായ കുറ്റമാണെന്ന് പച്ചയായ തെളിവ് ഈ പുസ്തകത്തിലുള്ളപ്പോൾ നമുക്ക് ഈ സന്ധിയിൽ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ ഈ പട്ടണത്തിലെ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കാൻ ഭാഗ്യം തന്ന, അവസരം തന്ന, ആയുസ്സിനെ നീട്ടിത്തന്ന, സകല മഹത്വത്തിനും യോഗ്യനായ ഈ ദൈവത്തിന് പരപ്രേരണ കൊണ്ടല്ല, സംഘാടകരുടെ സമ്മർദ്ദം കൊണ്ടല്ല, പ്രസംഗകന്റെ ആഹ്വാനം കൊണ്ടല്ല, എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ പേടിക്കാവില്ല. നിത്യതയിലും തീരാത്ത കടപ്പാട് എനിക്കെന്റെ കർത്താവിനോടുണ്ട് എന്ന ഉൾബോധ്യമുള്ള വിശുദ്ധന്മാർ, ഈ നിശബ്ദതയെ ഭേദിച്ച്, ഹല്ലേലൂയ, അത്തരങ്ങളും ചലിപ്പിച്ച്, പുറകറ്റം വരെയുള്ള ദൈവമക്കൾ സാന്നിധ്യത്തിന്റെ മഹത്വം ആത്മാവിൽ ഗ്രഹിക്കുന്ന വിശുദ്ധന്മാർ, അത്തരങ്ങളും ചലിപ്പിച്ച് ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ എന്ന വചനം പോലെ
അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ പിതാവായ ദൈവം തന്റെ പുത്രന്റെ കാൽവരവിൽ മരണത്താൽ ജീവിപ്പിച്ചുവെങ്കിൽ ആത്മജീവന്റെ തുടിപ്പകത്തുള്ള സകല ഭക്തന്മാരും ശബ്ദം ഉയർത്തി ശക്തിയോടെ യാക്കോബിന്റെ ലേഖനം 4:7 എന്ന വാക്യം ഇവിടെ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്തു നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. ഓവർകമിങ് ദ ഡെവിൾ എന്ന ഭാഗമാണ് ഈ രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം തിരിക്കാം. സാധാരണ ഓഡിറ്റോറിയങ്ങളിലെ ലൈറ്റ് സിസ്റ്റത്തെ അപേക്ഷിച്ച് ഒരു മനോഹാരിത ഈ സ്റ്റേജിനുണ്ട്. കളർ ലൈറ്റുകൾ ചിമ്മിപ്രകാശിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരു സെലിബ്രിറ്റി ഫീൽ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരുടെ മുഖമേ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. മധ്യഭാഗത്ത് വെളിച്ചത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചാലും ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാൻ കഴിയില്ല. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം പരിശുദ്ധാത്മാവ് സംഘടിപ്പിച്ച ഈ യോഗങ്ങളിലുണ്ട് എന്ന് തെളിയിക്കേണ്ടതിന് ആഹ്വാനം കൂടാതെ തന്നെ ദൈവവചനത്തോട് അതരം തുറന്ന് പ്രതികരിക്കാൻ ഞാൻ ദൈവമക്കളോട് അപേക്ഷിക്കുന്നു. ഞാൻ വളരെ ചുരുക്കമായിട്ട് ചില ചിന്തകൾ പറയുകയാണ്. വളരെ നല്ല ഒരു തീമാണ് ഈ കോൺഫറൻസിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി അഭിഷക്തരായ 3 പേരിലൂടെ വളരെ വിശദമായി ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. ജയിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? തോൽക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജയം. ഞാൻ വിശ്വസിക്കുന്ന സത്യം പറയാം, എൻ്റെ ഈ ട്രിപ്പിൽ ദൈവം എനിക്കും ഒരു ജയം തരും. അതിൻ്റെ വിശ്വാസവും എൻ്റെ പ്രതീക്ഷയുമാണ്. ഈ ലോകം ഒരു പോർക്കളമാണെങ്കിൽ ഒരു ഭക്തൻ്റെ ജീവിതം ഒരു പോരാട്ടമാണ്. ജയിക്കാൻ എന്താണ് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്നത്? ജയിക്കാൻ അറിവ് ആവശ്യമാണ്. അറിവ് ജയത്തിൻ്റെ അനിവാര്യ ഘടകമാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്തറിവാണ് ജയം കൊതിക്കുന്ന സാത്താൻ്റെ മേൽ ഒരു സമ്പൂർണ്ണ ജയം കൊതിക്കുന്ന ഭക്തനുണ്ടാവേണ്ടത്? ഒന്നാമത്, നമ്മൾ നമ്മുടെ ലീഡർ ആരാണെന്ന് അറിയണം. നമ്മുടെ നായകൻ അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ കമാൻഡർ. നോ യുവർ ലീഡർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രി നായകനെ അറിയണം എന്ന് പറയുമ്പോൾ അറിഞ്ഞു തീർന്നില്ലെങ്കിലും അർഹിക്കാൻ അവകാശമില്ലാത്ത അവസരങ്ങൾ തന്ന്, ആഗ്രഹിക്കാത്ത നന്മകൾ തന്ന്, ലോകത്തിനാർക്കും പരിഹരിക്കാൻ പറ്റാത്ത പാപം പരിഹരിച്ച് എന്നെ ഈ മഹാരാജാവിൻ്റെ സന്തതിയായി അംഗീകരിച്ച എൻ്റെ ലീഡറിനെ കുറിച്ച് പറയുമ്പോൾ ശാന്തമായി നിന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ നായകനാരാണ് എന്നൊരു നിമിഷമൊന്ന് ഓർത്തു നോക്കാൻ അറിയാതെ അതരം തുറന്നു പോകും. പ്രൈസ് ദ ലോർഡ്. അർഹിക്കാത്ത പദവികളും ആഗ്രഹിക്കാത്ത നന്മകളും തന്ന്, സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക് നമ്മെ എത്തിച്ച് ഇന്നു വരെ ഒരു വാക്കെടുത്തു പറഞ്ഞാൽ മുറ്റുകാട്ടിൽ സിംഹമെന്ന പോലെ മറവിടങ്ങളിൽ ഈ ദുഷ്ട പിശാച് പതിയിരുന്നിട്ടും ഒരു പോറലു പോലും ഏൽക്കാതെ ഈ രാത്രി നമ്മെ അഭിമാനത്തോടെ അന്തസ്സോടെ ഇതിനകത്തെത്തിച്ച ഈ ലീഡറിന്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞ വിശുദ്ധന്മാരെ, നമ്മുടെ നായകനെ കുറിച്ച് പറയുമ്പോൾ ആരുടെ അന്തരംഗമാ ആവേശം കൊള്ളാതിരിക്കുന്നത്? അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, വെറും 318 അഭ്യാസികൾ, ഒരിക്കലും രാജാക്കന്മാരോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവർ, രാജകീയ ആയുധങ്ങൾ കൈവശമില്ലാത്തവർ, എന്റെ വീട്ടിൽ എന്നോടൊപ്പം കഴിയുന്നവർ, അവരെയും കൊണ്ടൊരിക്കൽ ഞാൻ പോയി എന്തിന് 4 യുദ്ധം ചെയ്യാൻ? അധ്യായം വായിച്ചിട്ടുള്ളവർക്കറിയാം, മൽക്കീസെദെക്ക് അബ്രഹാമിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച, എന്ന് പറഞ്ഞാൽ നീ യുദ്ധം ചെയ്തിട്ടല്ല നീ ജയിച്ചത്, അതാ മൽക്കീസെദെക്ക് പറയുന്നത്. നീ അഭ്യാസം കാണിച്ചിട്ടല്ല 4 മുൻപിൽ നീ ജയിച്ചത്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലെത്തിച്ച അത്യുന്നതനായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നാ അവിടെ മൽക്കീസെദെക്ക് അബ്രഹാമിനോട് ചേർന്ന് ചെയ്യുന്നത് കണ്ടോ? രാജാക്കന്മാരുടെ മുൻപിൽ തകരാൻ അനുവദിക്കാതെ ജയം നൽകിയ അത്യുന്നതന് വാഴ്ത്തലുകൾ അർപ്പിക്കുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ കാണുന്നു. എനിക്ക് അങ്ങനെ നായകൻ ആരാണ്, ലീഡർ ആരാണ് എന്ന് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ വിശകലനം ചെയ്ത് വിശദീകരിച്ചു പോകാനുള്ള അവസരമില്ല. ഞാൻ ദാവീദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ, ദാവീദിന് ഗോല്യാത്തിൻ്റെ മേൽ ജയം നൽകിയതിൽ നമ്മളൊക്കെ വളരെ ആവേശം കൊണ്ട് ആ ഭാഗങ്ങൾ അവതരിപ്പിക്കുമെങ്കിലും കഴിഞ്ഞ രാത്രി ആ ഭാഗം ധ്യാനിച്ചപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തൊരാശയം കർത്താവിൻ്റെ അകത്ത് തന്നത് ഇതാണ്. ഗോല്യാത്തിനെ കൊന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ ദാവീദിന് ചെലവായത് ഒരു കല്ല. ഞാൻ പറഞ്ഞു, എത്ര പേര് ശ്രദ്ധിച്ചു? ഇസ്രായേലിനെ രക്ഷിക്കാൻ ഗോല്യാത്തിനെ തോൽപ്പിച്ച് ജനത്തെ വിടുവിക്കാൻ ദാവീദിന് 5 ചെലവായില്ല, 4 ബാക്കിയാ, 1 ചെലവായുള്ളൂ. എന്നാൽ എന്നെ രക്ഷിക്കാൻ എന്റെ അതിക്രമങ്ങളിൽ നിന്നും എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ എന്റെ കർത്താവ് ചെലവാക്കിയത് അവന്റെ സ്വന്തം ജീവനാ. ജീവൻ തന്ന നായകൻ, ജീവൻ തന്ന ലീഡർ, അങ്ങനെ ഒരു ലീഡറിനെ അനുഭവിക്കുന്നവരല്ലേ ഇന്ന് രാത്രി യോഗത്തിൽ ഇരിക്കുന്നത്? ജീവൻ തന്ന, നമ്മെ രക്ഷിച്ച,
ഈ മഹാനായകന്റെ മഹത്വത്തിന്റെ മുൻപിൽ ഈ രാത്രി ഞാനും അടിവണങ്ങുകയാണ്.
പ്രൈസ് ദി ലോർഡ്.
വിശദീകരിക്കുന്നുണ്ട് ആ ഭാഗങ്ങൾ. വിജയിക്കാൻ ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി, വിജയിക്കാൻ അവന്റെ ലീഡർ ആരാണ്, അവന്റെ ക്യാപ്റ്റൻ ആരാണ് എന്നവൻ അറിഞ്ഞിരിക്കണം. അതിനോട് ചേർത്ത് വെക്കാൻ ചിലതുണ്ട്. ക്യാപ്റ്റൻ പുറകോട്ട് വരാൻ പറഞ്ഞാലേ പുറകോട്ട് പോകാവൂ, ക്യാപ്റ്റൻ മുമ്പോട്ട് പോകാൻ പറഞ്ഞാലേ മുമ്പോട്ട് പോകാവൂ. വീഞ്ഞ തീർന്നത് ക്യാപ്റ്റൻ പറയുന്നത് വെള്ളം കോരണമെന്നാണ്. അനുസരിച്ച് കിട്ടും. രാത്രി മുഴുവൻ പത്രോസമയം പിടിച്ചു, ഒന്നും കിട്ടിയില്ലെന്ന് പറയുന്ന പത്രോസ് നാഥൻ പറയുന്നതനുസരിച്ച് ഒന്നും കിട്ടാതിരുന്ന അതേ കടലിൽ വല വീശിയെ പറ്റൂ. ശ്രദ്ധിച്ചാലറിയാം, ലീഡറിനെ അനുസരിച്ചിട്ടുള്ളവരാരും അനുഗ്രഹിക്കപ്പെടാതിരുന്നിട്ടില്ല. ആ ഭാഗങ്ങളൊന്നും നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തോട് ഞാൻ വിടുന്നു. നോ യുവർ ലീഡർ. രണ്ടാമത്, വിജയിക്കാൻ നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ശത്രു ആരാണ്. നമ്മളത് തിരിച്ചറിയണം. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ നമ്മുടെ ഇടയിലൊക്കെ എല്ലാത്തിനും ഓരോ ഒറ്റമൂലിയാണ്. ഇനി പറയുന്നതിന്റെ ആശയം പെട്ടെന്ന് ദൈവങ്ങൾക്ക് മനസ്സിലാവും. കയ്യിൽ നിന്നൊരു പാത്രം താഴെ വീണ് പൊട്ടിയാലും നമ്മുടെ ആളുകൾ, എൻ്റെ അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ദുഷ്ടൻ തകർത്ത് കളയാൻ പോരാടി എന്ന് പറയും. പാത്രം വീണ് പൊട്ടിയതുമായിട്ട് പിശാചിന് ഒരു പങ്കുമില്ല. പിന്നെ കാലിനൊരു വേദന വന്നാൽ, കൈക്കൊരു വേദന വന്നാൽ, ഇനി കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഐശിയ ചർച്ചിലാണ് തോന്നുന്നു ഏതോ ഒരാശയം അവതരിപ്പിച്ചു, അവിടെ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഫിലദൽഫിയയിലാണോ ഐശിയയിലാണോ എനിക്കറിയില്ല. കൈക്കും കാലിനും ഒക്കെ വേദനയുള്ളവരാണ് ഇന്ന് കൂടുതൽ. ശരിക്കും ശരീരശാസ്ത്രം അനുസരിച്ച് ആ വേദന പഠിച്ചാൽ ഫാറ്റ് സെല്ലുകൾ ബ്ലഡിനകത്ത് ഫോം ചെയ്തിട്ടാണ് അവിടെ ഇവിടെയൊക്കെ വേദന വരുന്നത്. നമ്മുടെ ആളുകൾ പഴയകാലത്ത് ചെയ്യുന്നത് വെള്ളം വെച്ച് ചൂടാക്കി ചൂട് പിടിച്ചിട്ട് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ആശ്വാസമുണ്ട്. ഈ ചൂട് പിടിച്ച് കഴിയുമ്പം വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാകുന്ന കാര്യം എന്താണ്? ആ നെയ്യ് ഉരുകി, ചൂട് ചെന്നപ്പോൾ ആ ഫാറ്റ് ഉരുകി. അപ്പൊ കൈക്ക് വേദന വരുമ്പോൾ നമ്മൾ അവിടെ എല്ലാം കാണുന്നത്, എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഇടയിലെ ഒരു പരാജയത്തിൻ്റെ ഒരു കാരണം ഇതാണ്. സത്യത്തിൽ അതിൻ്റെ മുമ്പിൽ പിശാചിന് ഒരു പങ്കുമില്ല. ആ കൈ അടിക്കാൻ കഴിയാതെ വേദന ഇട്ടുകൊണ്ടെന്നാണ് പറയുന്നത്. ആ ഫാറ്റ് സെല്ലുകൾ ബ്ലഡിൽ ഫോം ചെയ്ത് ബ്ലഡും ഫാറ്റും തമ്മിൽ രക്തധമനികളിൽ അറ്റാക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവിടെ പെയിൻ ഉണ്ടാകുന്നത്. അതിന് പിശാചിനെ ശാസിക്കരുത്, തീറ്റി കുറച്ചാ മതി. നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ എനിമി. നോ യുവർ എനിമി. നിങ്ങൾ ശ്രദ്ധിച്ചേ, എനിക്ക് തോന്നിയിട്ടുണ്ട് ഗോല്യാത്ത് ദാവീദിനെ വളരെ ചെറുതായിട്ടാണ്, നീ ഒരു വടിയുമായി എന്റെ നേരെ വരാൻ. അതേസമയം ദാവീദ് ഒരിക്കലും ഗോല്യാത്തിനെ ചെറുതായി കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശത്രുവിനെ നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ദാവീദ് ഗോല്യാത്തിനെ തീരെ ചെറുതായി കാണാതിരുന്നത് കൊണ്ടാണ് ദാവീദ് ആ പദം പറഞ്ഞത്, നീ നിന്ദിക്കുന്ന. അതിനകത്ത് വേറൊരർത്ഥം ഉണ്ടല്ലേ, നീ എൻ്റെ ദൈവത്തെ നിന്ദിക്കുന്നെങ്കിലും ഞാൻ അവനെ വന്ദിക്കുന്നവനാണ്. നീ നിന്ദിക്കുന്നവനും ഞാൻ വന്ദിക്കുന്നവനുമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ നീക്കങ്ങളെ നാം തിരിച്ചറിയണം. ഇപ്പൊ ഈ രാജാവിന്റെ അരമനയിൽ കിടപ്പറയിൽ രാജാവ് മന്ത്രിക്കുന്ന രഹസ്യങ്ങൾ എലീശയ്ക്ക് വെളിപ്പെടുമായിരുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ റഡാർ ഈ വചനം കേൾക്കുമ്പോ ഒന്ന് പ്രവർത്തന സജ്ജമാകുമെങ്കിൽ ശത്രുവിന്റെ ചില ശക്തമായ കരുനീക്കങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. പ്രേസ്തലോടെ അനുഭവിച്ചിട്ടുള്ളവർ ഇതിനകം തിരിപ്പുണ്ട് ഇല്ലേ? അനുഭവിച്ചിട്ടുള്ളവർ ഇതിനകം തിരിപ്പില്ലേ? യാക്കോബ് ഉറങ്ങുമ്പോഴും യാക്കോബിന്റെ ദൈവം ഉറങ്ങുകയായിരുന്നില്ല. ലാബാൻ യാക്കോബിനൊരു ശത്രുവാണെന്ന സത്യം യാക്കോബ് തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു ഒരാക്രമണമുണ്ടാകാമെന്നും ഒരപഹരണമുണ്ടാകാമെന്നും കൃത്യമായി ഗ്രഹിച്ച ദൈവം യാക്കോബ് കൂർക്കം വലിച്ചുറങ്ങുമ്പോ ആ നിശയുടെ നിശബ്ദതയിൽ ലാബാനോട് പറഞ്ഞില്ലേ, എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമോ ദോഷമോ നീ ചെയ്യരുത്. കണ്ടോ, ലാബാനിൽ തന്നെ അപഹരിക്കുന്ന, തന്നെ അപായപ്പെടുത്തുന്ന ഒരു ശത്രു ഉണ്ട് എന്ന് തിരിച്ചറിയാൻ യാക്കോബിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഉണർന്നിരുന്നേനെ യാക്കോബ്. ആമേൻ. എന്നാൽ യാക്കോബേ, നിന്റെ ശത്രുവിനെ അറിയാതെ നീ ഉറങ്ങിയാലും നിന്റെ പിതാക്കന്മാരുടെ ദൈവം ഇസ്രായേലിന്റെ ദൈവം അവൻ ഉറങ്ങുന്നവനല്ല, അവൻ മയങ്ങുന്നവനല്ല. രാത്രി ഞാൻ ആത്മാവിൽ പറയും, നമ്മളിൽ പലരും ഇന്ന് ഇത്രയും സൗഖ്യത്തോടെ ഇവിടെ ഇരിക്കുന്നത് സൂക്ഷിച്ച് ജീവിച്ചത് കൊണ്ടല്ല. നമ്മൾ കൂർക്കം വലിച്ചുറങ്ങിയപ്പോഴും നമുക്കെതിരെ പടനീക്കം നടത്തിയ, പടയൊരുക്കം നടത്തിയ, മൂർച്ചേറിയ ആയുധങ്ങളുമായി നമ്മെ പിന്തുടർന്ന ആ ദുഷ്ട പിശാചിനോട് യുദ്ധം ചെയ്യാൻ നമുക്കൊരു ലീഡർ ഉണ്ടായിരുന്നത് കൊണ്ടാ എന്റെ പുസ്തക വായനയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. 1960s ഞാനന്ന് ജനിച്ചിട്ടില്ല. 1960s ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ റഡാർ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ടാണ് ബാരക്കുണ്ട, അതുപോലെ കലൈക്കുണ്ട, ബാരക്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോംബ് വീണതെന്നാണ് ഇന്ത്യയുടെ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ളൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. ഞാൻ അന്ന് നോട്ട് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ റഡാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ അനാസ്ഥ കൊണ്ട്, ശ്രദ്ധക്കുറവ് കൊണ്ട് ശത്രുവിന്റെ കൃത്യമായ നീക്കങ്ങളെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നത് കൊണ്ട് വലിയ കെടുതിയാണ് ബാരക്പൂരിലും കലൈക്കൊണ്ട ദേശങ്ങളിലും ആ ബോംബ് വർഷണം നിമിത്തം സംഭവിച്ചത്. അമേരിക്കക്കാരായ നമുക്കും ഇല്ലേ ഞെട്ടിപ്പിക്കുന്ന ഒരു ഓർമ്മ, നീണ്ട വർഷങ്ങളിലെ സൂക്ഷ്മമായ പഠനവും പരീക്ഷണവും നടത്തിയതിൻ്റെ ഫലമല്ലേ സാമ്പത്തിക കേന്ദ്രത്തിൽ ഒരു കടന്നാക്രമണം ശത്രു നടത്തിയത്? വേൾഡ് ട്രേഡ് സെന്റർ പിന്നറിയപ്പെട്ടത് ഗ്രൗണ്ട് സീറോ എന്നാണ്. എന്നാൽ ഒരറ്റാക്ക് ഉണ്ടായപ്പോ അമേരിക്കയുടെ റഡാർ സിസ്റ്റം എല്ലാം സജീവമായതുകൊണ്ട് വൈറ്റ് ഹൗസിനെ ലക്ഷ്യമാക്കി വാഷിംഗ്ടണിലേക്കും ഒക്കെ പാഞ്ഞ ശത്രു വിമാനങ്ങളെ നേരിടുവാൻ നമ്മുടെ രാജ്യത്ത്, ഇവിടുത്തെ രാജ്യത്തിന് കഴിഞ്ഞത് ശത്രുവിന്റെ നീക്കങ്ങളെ അല്പം വൈകിയാണെങ്കിലും അറിയാൻ കഴിഞ്ഞത് കൊണ്ടല്ലേ? അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും അറിയാത്ത മട്ട് മുമ്പ് ദൈവദാസം പറഞ്ഞതുപോലെ എല്ലാമായി സമ്പന്നനായിരിക്കുന്നു എന്ന് ചിന്തിച്ച് ദുരഭിമാനികളായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കുക, നിന്നെ ഒരു ഗ്രൗണ്ട് സീറോയാക്കാൻ ആസൂത്രിതമായ പദ്ധതി ഒരു പടപ്പുറപ്പാടിനുള്ള പോർവിളി ശത്രു തന്റെ പാളയത്തിൽ നടത്തുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ, ആത്മാവിൽ ദൈവവുമായി സംവദിക്കുന്ന വിശുദ്ധന്മാരുടെ മുൻപിൽ അവന്റെ നീക്കങ്ങളെ തിരിച്ചറിയാൻ കഴിയും. അവൻ അങ്ങനെ ശത്രുവിന്റെ നീക്കങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ആത്മാവിൽ നേരിട്ടിട്ടുള്ള ദൈവമക്കൾ ഇതിനകത്തിരിപ്പില്ലേ? എത്ര 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 തവണ നാം അവന്റെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്! സ്തോത്രം. നാം നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയണം. മൂന്ന്, Know your weapons. നാം നമ്മുടെ ആയുധങ്ങൾ തിരിച്ചറിയണം. ഇത് സർവായുധ വർഗത്തെ കുറിച്ചാണ് എന്ന് നമുക്കറിയാം. നമ്മൾ അതിനെ കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരല്പനേരം ഇനി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാത്താന്റെ തന്ത്രങ്ങൾ എന്നുള്ള ഭാഗമാണ്. അത് പൗലോസ് പറഞ്ഞു, നമ്മൾ സാത്താനെ അറിയുക, നമ്മുടെ എനിമി ആരാണ്, നമ്മുടെ ശത്രു ആരാണെന്ന് അറിയുക എന്നുള്ളതിനെ പ്രധാനമാണ് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പൊ നാം അറിയണം എന്ന് ദൈവാത്മാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അവന്റെ തന്ത്രങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് തന്ത്രങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. പക്ഷേ എൻ്റെ വേദപുസ്തക പഠനത്തിൽ ഈ കോൺഫറൻസിൽ പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ശത്രുവിൻ്റെ ഒരു മൂന്ന് തന്ത്രങ്ങൾ, മൂന്ന് അറിവുകളും മൂന്ന് തന്ത്രങ്ങളും മനസ്സിൽ സൂക്ഷിക്കാനും ഹൃദയത്തിൽ എഴുതാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ശത്രുവിൻ്റെ മൂന്ന് തന്ത്രങ്ങൾ. ഒന്ന്, അവിശ്വാസം. വേദപുസ്തകം അറിയാവുന്ന ദൈവമക്കറിയാം, പിശാച് ആദ്യം ഉപയോഗിച്ച ആയുധം തെറ്റിദ്ധാരണയിലൂടെ അവിശ്വാസമുള്ള ഒരു ഹൃദയം ചമയ്ക്കുക എന്നുള്ളതാണ്. അവിശ്വാസത്തിന്റെ പിൻപിൽ നിൽക്കുന്നത് തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ ഞാന് ബേബി വർഗീസ് പാസ്റ്ററെ അവിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ മുമ്പിൽ തെറ്റായ ഒരു ധാരണ ഉണ്ടാവും. ധാരണകളെല്ലാം ശരിയായിരിക്കണമെന്നില്ല. ഇപ്പോ മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വന്നപ്പോ തിന്മാനും കുടിപ്പാനും വരുന്ന ജനം കളിപ്പാൻ എഴുന്നേറ്റു. ഇത് കണ്ട് കോപം ജ്വലിച്ച മോശ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു. മോശ കൽപ്പലക എറിഞ്ഞു പൊട്ടിക്കുന്നതും കോപിക്കുന്നതും കണ്ട ഒരു ഇസ്രായേലിനോട് നിങ്ങളുടെ ദൈവദാസൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ട് നിങ്ങളെ ഇപ്പം വന്ന ദൈവദാസൻ ചോദിച്ചാൽ എന്തു പറയും? എന്തായിരിക്കും നമുക്ക് മോശയെ കുറിച്ച് കിട്ടുന്ന റിപ്പോർട്ട്? കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്, 10-40 ദിവസം വെള്ളം കുടിക്കാതെ ഇതുപോലെ ഉപസിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, മൂക്കത്തിരിക്കുക കോപം. ഇതുപോലെ കോപിക്കുന്ന മനുഷ്യനുണ്ടോ? പിന്നെ കയ്യിൽ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, എന്തോ കൈ കിട്ടിയാലും എറി പൊട്ടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ധാരണ, ഇങ്ങനെ ഒരു കാരണം ഇത് കണ്ടയാളാ പറയുന്നു. അത് ഓർക്കണം, മോശ കോപിക്കുന്നതും എറിഞ്ഞു പൊട്ടിക്കുന്നതും കണ്ട ഒരാളാണ് എന്നോട് പറയുന്നത്. ഞാൻ ആ സ്ഥാനത്ത്, സോറി, ഞാൻ ബേബി സുഭാഷിന്റെ പേര് പറയുന്ന പ്രത്യേകിച്ച് ഒരു ദുരുദ്ദേശമില്ല കേട്ടോ പേര് പറയുന്നതിനകത്ത്. എനിക്ക് അങ്ങനെയൊക്കെ പേടിയുണ്ട്, ഇവിടെയൊക്കെ വന്നിട്ടേ നമ്മൾ ഒരാളുടെ പേര് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവാം. പക്ഷെ ഇത് അങ്ങനെ പറയുമല്ല, ഒരു ദുരുദ്ദേശമില്ല. അപ്പോ ഈ അധ്യക്ഷനായിരുന്നു, വെള്ളയൊക്കെ ഇട്ട് അധ്യക്ഷനാക്കിയിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ത് സ്വീറ്റ് വേർഡ്സ് ആയിരുന്നു, മനോഹരമായിരുന്നു. അപ്പൊ നമ്മൾ ഈ കാണുന്നയാളല്ലേ?
ഉണ്ടോ?
അല്ല, ഭയങ്കര ശുണ്ഠിക്കാരനാ, ഭയങ്കര കോപിഷ്ഠനാ, എറിഞ്ഞു പൊട്ടിക്കുന്നയാളാ. അപ്പോൾ ആ ധാരണയിലൂടെ എന്നിലുണ്ടാകുന്ന വികാരമാണ്
അവിശ്വാസം.
ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അവിശ്വാസമായി. പക്ഷേ ഞാൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തേച്ച് ഈ ആശയം സമർത്ഥിക്കാൻ ശ്രമിക്കാം. അല്പം മാറി നിന്നിട്ട് മോശയെ വിളിച്ച ദൈവം തമ്പുരാനോടൊന്ന് ചോദിക്കണം, ഈ കേൾക്കുന്നത് വല്ലോ ശരിയാണോ? കോപിഷ്ഠനായ ഒരു മനുഷ്യനെയാണോ നീ പിടിച്ച് ലീഡറാക്കിയത്? എന്തോ കിട്ടിയാലും എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരാളെയാണോ നീ പിടിച്ച് ലീഡറാക്കിയത് എന്ന് ചോദിച്ചാൽ ദൈവം എന്ത് പറയും? എന്റെ ദാസനായ മോശയെ പോലെ. ആമേൻ. ഈ സ്റ്റേറ്റിലെന്നല്ലല്ലോ ദൈവം പറഞ്ഞല്ലേ, എനിക്ക് ആ പദത്തിന്റെ ഒന്നും അർത്ഥവ്യാപ്തി ഇന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഭൂതലത്തിൽ മോശയെപ്പോലെ ഒരു സഭ്യനില്ല.
അതാണ് റിയാലിറ്റി, അതാണ് വാസ്തവം. അപ്പൊ ശരിക്കും വാസ്തവത്തെ വാസ്തവ വിരുദ്ധമായ അവതരണം കൊണ്ടോ ആശയവിനിമയം കൊണ്ടോ വളച്ചൊടിച്ച് തെറ്റായ ധാരണ സൃഷ്ടിക്കുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന വികാരമാണ് അവിശ്വാസം. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഏദനിൽ അതല്ലേ സംഭവിച്ചത്? ഏദനിൽ അതാണ്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ മരിക്കുമെന്ന്? അവിടെ പദവി കണ്ടോ, മരിക്കുമെന്ന് പറഞ്ഞ ആ വാചകം അല്പം കൂടെ കട്ടി കൂട്ടി പിശാച് പറഞ്ഞപ്പോ ഒന്ന് പതറി, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ അതറിയില്ല. ആ എന്നാ ഞാൻ പറയാം, നിങ്ങളിത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അദ്ദേഹത്തെ പോലെ വേറെ ആരും വളരുന്നതോ ഉയരുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മണ്ണ് കുഴച്ചുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാലും എല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളെ ഉണ്ടാക്കി എടുത്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളൊരു പരിധി കൂടുതലൊന്നും മുമ്പോട്ട് വരുന്നത് ആണോ? ശരിക്കും ആ ഭാഗം പഠിച്ചു നോക്കിയേ, പഴം തിന്നു എന്ന് പറയുന്നത് പാപത്തിന്റെ പ്രവൃത്തിയാണ്. ഇവരിൽ ആദ്യമുണ്ടായത് ഈ ദൈവത്തിന്റെ വാക്കുകളിൽ അവിശ്വാസം. ലേഖനത്തിൽ നമുക്കറിയാം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനും എന്റെ അനുഭവത്തിൽ ഇത് പറയുക, ആരംഭകാലത്ത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്തൊക്കെ ഉള്ള വിശ്വാസത്തിന്റെ നിറം എന്നില്ല. ഞാൻ തുറന്നു പറയുകയാണ് ഈ യോഗത്തിൽ, പിശാച് ഈ കാര്യത്തിൽ ഒരു പരിധി വരെ വിജയിച്ചാണ് നിൽക്കുന്നത് ഞാൻ എന്റെ അനുഭവത്തിലൂടെ പറയുന്നു. മുമ്പൊക്കെ ഒരു ചെറിയ പ്രശ്നം സഭയിൽ ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ, ഒരു രോഗമുണ്ടായാൽ, അന്നേരം നമ്മൾ ഒരു ദിവസമൊക്കെ ഉപവാസ പ്രാർത്ഥന വെക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ ബ്രദർ, കാലിന് ഭയങ്കര വേദനയാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ ബ്രദർ. ഇന്ന് അങ്ങനല്ല പറയുന്നത് ബ്രദറെ. ഇപ്പൊ ഒരു പുതിയ ഓയിന്റ്മെന്റ് ഇറങ്ങിയിട്ടോ കണ്ടോ
എന്ന് പറഞ്ഞാൽ, മുമ്പ് ഒരു രോഗം വന്നാൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും രോഗശാന്തി അനുഭവിച്ച ദൈവമക്കൾ ഇതിനകം തിരിപ്പുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അതൊക്കെ ഒരു പഴങ്കഥയായില്ലേ? എന്തുകൊണ്ട്? സമ്മതിച്ചേ പറ്റൂ പ്രിയരെ, നമ്മുടെ ഉള്ളിൽ അവിശ്വാസത്തിന് സ്ഥാനം കൂടിക്കൂടി വരികയാണ്. കർത്താവ് പോലും പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ മലയോട് നീ ഒന്ന് പറ, അത് നീങ്ങിപ്പോകും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും? സത്യമല്ലേ? പിശാച് ഒരു പരിധി വരെ അവിശ്വാസം നമ്മളിൽ വളർത്തുന്നതിൽ വിജയിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ അത് എത്ര പേര് അംഗീകരിക്കുമെന്നറിയില്ല. എന്റെ അവസ്ഥ ഞാൻ പരസ്യമായി പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം ഈ വചനം ധ്യാനിച്ചപ്പോഴൊക്കെ ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവേ എന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, യേശു പോലും ശിഷ്യന്മാരിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ, കർത്താവേ ഞാൻ ആ കർത്താവിനെ ഇന്നലെ രാത്രി ആ ഭാഗം ധ്യാനിച്ച് മഹത്വപ്പെടുന്നു, കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. രണ്ട് പടക വിട്ട, ഒരു വല വിട്ട, അല്ലെങ്കിൽ ഒരു പടക് വിട്ട പത്രോസിന്
യേശുവിന്റെ പുറകെ ഇറങ്ങിയതല്ലേ. നമുക്കൊക്കെ പറയാനുള്ള സാക്ഷ്യം അത് തന്നെയാണ്. ഒരു പടക് വിട്ടേച്ച് പോന്നതാ ഞാന്. ഇപ്പൊ ദൈവം സഹായിച്ച് വീടിന് ചുറ്റും പടകം. യേശു എന്താ പ്രാർത്ഥിച്ചത്? നിന്റെ വിശ്വാസം കണ്ടോ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, പിശാച് സത്യത്തിൽ കർത്താവിനോട് അനുവാദം ചോദിച്ചവർ ഒറ്റ കാര്യത്തില, ഗോതമ്പ് പോലെ ഇവരെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞ കാര്യം എന്താ? ശിമോനെ, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്. കർത്താവ് ഒരു ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറയുന്ന ഭാഗത്തും പരാമർശിച്ചിരിക്കുന്ന വിഷയം വിശ്വാസമാണ്. പിശാചൻ തൊട്ടതും പത്രോസിന്റെ വിശ്വാസമാണ്. കാരണം പിശാച് ആദ്യം മനുഷ്യനിൽ കൊണ്ടുവന്നത് അവിശ്വാസമായതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിൽ ആത്മാക്കൾ തുടരുക എന്നുള്ളത് അവന്റെ ഒരു തന്ത്രമാണ്. ഓ, ഇന്ന് രാത്രി നമ്മൾ നേരിടുന്ന പ്രശ്നത്തെ നോക്കി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കുന്നു എന്ന് ആത്മാവിൽ പറയാൻ കൃപ ലഭിച്ച മനുതിരകത്തിരിപ്പുണ്ട്. ഒരിക്കൽ പറഞ്ഞ വിടുതൽ അനുഭവിച്ച മനുതിരകത്തിരിപ്പുണ്ട്. ഈ പെന്തക്കോസ്റ്റ് കോൺഫറൻസിൽ ആ പെന്തക്കോസ്റ്റിന്റെ നല്ല നാളുകൾ നമുക്ക് നമ്മുടെ കർത്താവ് മടക്കി തരട്ടെ. അവിശ്വാസം ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട് ആ ഭാഗത്തെ കുറിച്ച്, തെളിവുകൾ പറയാനുണ്ട്, നമുക്ക് സമയമില്ല, ആ ഭാഗം വിടുന്നു. രണ്ടാമത്തെ പിശാചിന്റെ തന്ത്രം അസംതൃപ്തി എന്നുള്ളതാണ്. ഇത് എനിക്ക് ദൈവം തന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറിച്ച് വെച്ചെന്നുള്ളതേ ഉള്ളൂ. അസംതൃപ്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഞാൻ സംതൃപ്തമല്ല. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ദൈവമക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സത്യത്തിൽ മനുഷ്യനിൽ സാത്താൻ കൊണ്ടുവന്ന രണ്ടാമത്തെ തന്ത്രവാദം എന്താ? നീ ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകും. അപ്പൊ ഇപ്പോഴുള്ള അവസ്ഥയിൽ അവരോട് തന്നെ അവർക്ക് അസംതൃപ്തി തോന്നാൻ ഉതകുന്ന സ്റ്റേറ്റ്മെന്റാണ് സാത്താൻ അവിടെ കൊണ്ടുവന്നത്. സാത്താന്റെ ഈ തന്ത്രം സത്യത്തിൽ അതിന്റെ പേരിൽ അവൻ അനുഭവിച്ച കെടുതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സിംഹാസനം ഉണ്ടായിരുന്നു, അതിലങ്ങ് സംതൃപ്തനായ പോരെ. പക്ഷെ സാത്താൻ ലൂസിഫർ എന്താ ചെയ്തത്? എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന്, ഞാൻ ചിന്തിച്ചിട്ടുണ്ടാ ദൈവത്തിന്റെ സിംഹാസനത്തിന് ഒപ്പം വെക്കണമെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഒരു സെയിം പൊസിഷൻ. പക്ഷെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ തന്റെ സിംഹാസനം വെക്കാൻ ലൂസിഫർ ശ്രമിച്ചത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ, ഉള്ള സിംഹാസനത്തിൽ അസംതൃപ്തനായതുകൊണ്ടല്ലേ തന്റെ സിംഹാസനം ദൈവത്തിന്റെ മീതെ? അപ്പൊ ദൈവത്തിന്റെ മീതെ വെക്കുമ്പോൾ തന്റെ പൊസിഷൻ എന്താ? ഈ ചിന്തയല്ലേ ലൂസിഫറിനെ സാത്താനാക്കിയത്? ഒരു കാര്യം ദൈവമക്കൾ മറക്കരുത്, സിംഹാസനം പോയതുകൊണ്ടാ ലൂസിഫർ സാത്താനായത്. ദൈവത്തിന്റെ ആത്മാ തന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. കസേര പോകുമ്പോ ചിലരൊന്നും ചിരിക്കത്തു പോലുമില്ല, പിന്നെ കാണുമ്പോ ഒരു ചെറിയ സന്തോഷം. അപ്പോട്ടെ, ഇവിടുത്തെ ഈ ഇളകുന്ന കസേര എന്തിനാ പേര്? എന്തിനാ ഇത്? ഇതിനു വേണ്ടി എന്തിനാ ഇത്രയും നമ്മൾ പിടിക്കുന്നത്? സത്യത്തിൽ ഈ സിംഹാസനം എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചേ, സിംഹാസനം എന്ന് പറയുന്ന പദത്തിനകത്ത് തന്നെ ഒരു സിംഹമുണ്ട്. അല്ലേലൂയ്യ. തുവർത്തെടുത്ത അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകിയവനാണ് നമ്മുടെ ലീഡറെങ്കിൽ, ഇന്ന് ദൈവം നിനക്ക് തന്ന സാഹചര്യങ്ങളിൽ നീ സംതൃപ്തനായി ഈ കർത്താവിന് സ്തോത്രം ചെയ്യണം.
Praise the Lord. Hallelujah. Amen. Hallelujah. നമ്മുടെ ഉള്ളിൽ
മറ്റെന്തോ ആകാനുള്ള മറ്റാരോ ആകാനുള്ള ആ ടെൻഡൻസി കൊണ്ടുവരുന്നത് നമ്മളതിനെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയണ്ട, അത് മോഹമാണ്. മോഹം ഗർഭം ധരിച്ച് കസേര പ്രസവിക്കുന്നല്ല.
മോഹം ഗർഭം ധരിച്ചാൽ പാപമാ പ്രസവിക്കുന്നത്. നിലവിലുള്ള സ്റ്റാറ്റസിൽ അസംതൃപ്തി വരുത്തിയിട്ട് മറ്റാരോ ആകാൻ മറ്റെന്തോ ആകാൻ പ്രലോഭിപ്പിക്കുന്ന ഈ ദുഷ്ടതന്ത്രത്തിന്റെ മേൽ ഇന്ന് രാത്രി ജയം ആഘോഷിക്കാൻ കൃപ ലഭിച്ച എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്.
ഒരു സഭയ, ഒരു സഭയ്ക്ക് ഒരു തല, ഒരു ശരീരത്തിന് ഒരു ശിരസ്, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ്. എങ്ങനെ നോക്കുമ്പോ എല്ലാത്തിനും ഒന്ന് മതി. ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി. ഒരു സെക്രട്ടറി മതിയെങ്കിൽ നമ്മൾ ഒരു സെക്രട്ടറി എടുത്താൽ പോരെ. ഒരു സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് അഞ്ചാറ് സെക്രട്ടറിയുടെ പേര് പറഞ്ഞ്
അമ്മയെ പറയാൻ ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ ജയിച്ചേ പറ്റൂ. ഈ കളിക്കുന്നത് ആത്മീയരാണെന്നോ ആത്മീയമാണെന്നോ ആരും കരുതരുത്. ഈ ആശയം വചനത്തിലൂടെ ഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലെ ശത്രുവിനെ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചപ്പോ
ശരിക്കും പറഞ്ഞ ഈ ഡെവിൾ സ്പിരിറ്റിന്, ഡെവിളിന് കൊടുത്തിരിക്കുന്ന പ്രധാന റിബല്യൻ മൈൻഡ് ഉള്ളവരാണ്. എന്തിനും എതിരാ. അതിപ്പോ നമ്മൾ ഇപ്പോ ഒരു മീറ്റിംഗ് കൊണ്ട് നടത്തിയതല്ലേ ഉള്ളൂ. അതിന്റെ പുറമേ ഇനി ഇപ്പോ ഒരു മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് പറയുമ്പോൾ അതിനൊരു മര്യാദ വേണ്ടേ.
ആ, നമ്മളൊരു മീറ്റിങ്ങിന്റെ കാര്യം ഇപ്പൊ അവതരിപ്പിച്ചു. അത് ദൈവം സഹായിച്ചാൽ, അച്ഛൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും നമുക്ക് മനസ്സിലായി. ദൈവം അനുവദിച്ചാൽ ഒരു ഒരല്പം സാവകാശത്തോടുകൂടെ
അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അയ്യോ, ഇപ്പോ റൗണ്ട് കഴിഞ്ഞല്ലോ.
പ്രിയരെ, എന്തിന് എതിര് പറയാ? സ്തോത്രം. ഇപ്പൊ കേക്കാം, കോൺഫറൻസ് കഴിയുമ്പോ.
രാവിലത്തെ ഫുഡ് വലിയ കുഴപ്പമില്ല, ഉച്ചക്കത്തേന്ന് കുഴപ്പമില്ല, പക്ഷെ വൈകിട്ടതേ ഉണ്ടല്ലോ, താങ്ങാൻ പറ്റി.
പ്രിയരെ, ഒരു കോൺഫറൻസ് നടക്കുമ്പോ, ഒരു ദൈവദാസ ശുശ്രൂഷിക്കുമ്പോ, ഒരു അഭിഷക്തൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ വേറെ ഒന്നും ചിന്തിക്കാതെ, കർത്താവേ, ആ മനുഷ്യനോട് നീ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹൃദയമല്ല നമുക്കുള്ളതെങ്കിൽ നമ്മൾ അസംതൃപ്തനാ. ഈ അസംതൃപ്തി നമ്മുടെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ദുഷ്ട പിശാചാണെന്നാണ്, അവന്റെ തന്ത്രമാണെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്. അങ്ങനെ എങ്കിൽ ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നതിന് സ്തോത്രം എന്ന് പറയേണ്ടതിന് പകരം അവൻ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം എന്ന് പറയുവാൻ അതരം തുറക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവിശ്വാസവും അസംതൃപ്തിയും ഇവന്റെ തന്ത്രങ്ങളാണ്. എനിക്കും ഉണ്ടായിരുന്നു. 10-30 വർഷമൊക്കെ ആയി സഭാ ശുശ്രൂഷയിൽ, ഐ പി സിയിൽ ഒരു പാസ്റ്ററായിട്ട്. ഇത്രയും വെളിവൊക്കെ വരുന്നതിന് മുമ്പ്, ഇപ്പൊ വെളി ഉണ്ടായെന്നല്ല, എന്നാൽ നേരത്തേനെ കേട്ട് വെളിവുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ചെല്ലെ,
എന്താ ഈ വയസ്സ് ഇത്രയൊക്കെ ആയല്ലോ, ഇത്രയും പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു ഏരിയ പോലും ഇതുവരെ എടുക്കാൻ.
ഇണങ്ങരുതേ,
എന്തോ ഏരിയ, ഏത് ഏരിയ ഞാൻ എടുക്കണോന്ന് പറഞ്ഞു. അല്ല, ഒരു ഏരിയ എടുക്കണോന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമാണോ? എന്ത് ചെലവാ?
അല്ലേരിയ പറയാൻ ബുദ്ധിമുട്ടല്ലേ. ദൈവസഭയുടെ നടത്തിപ്പും ദൈവസഭയുടെ ഭരണവും പരിശുദ്ധാത്മാവാ നിയന്ത്രിക്കുന്നത്. ദൈവസഭയെ നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് അല്ല,
ഹശരകസിയനായ ദൈവസഭയെ പണം നിയന്ത്രിച്ചുകൂടാ. പ്രിയ സാം ജോർജ് അവരുടെ പിതാവ്, ഞാൻ 7 വർഷം ശിശുപിടിച്ച സഭയിൽ അദ്ദേഹം എനിക്ക് മുമ്പ് 7 വർഷം ശിശുപിടിച്ചാണ്. ആമേൻ. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ, എന്തെങ്കിലും ഒരു ചെറിയ വിഷയമുണ്ടെങ്കിൽ ദൈവത്തോടാ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മസ്നാനം പ്രാപിക്കാത്തവരും അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാത്തവരും ആത്മീയരല്ലാത്തവരും ദൈവസഭയുടെ ഭരണത്തിലേക്ക് വരുന്നെങ്കിൽ ഭരണവും പിശാചും പിടിച്ചടക്കാൻ പോകുന്നു എന്ന് നാം സമ്മതിക്കേണ്ടി വരും. ഐ പി സി സൺഡേ സ്കൂൾ പഠിച്ചു വന്നൊരു ഉപദേശിയാണ് ഞാൻ. ഐ പി സിയുടെ യോഗത്തിൽ അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇവിടെ വരെ വന്നതും ഇന്ന് ഇവിടെ നിൽക്കുന്നതും
ആരെയും കണ്ടിട്ടല്ല.
ചില പറയുന്നത് അങ്ങനെ വെറുതെ കണ്ടാലും പോരാ, ഒരു ഹോമയോ ഒക്കെ കഴിക്കണം.
അപ്പൊ ഇതെന്തുവാ, ഇതെന്തുവാ സഭ എന്ന് പറഞ്ഞ എന്തുവാ?
എന്നോട് ഇതാണ് പറഞ്ഞത്,
കിടി അവിടെ ആത്തേടെ നോട്ടിലൊന്നും പോയി നിന്നിട്ടൊന്നും കാര്യമില്ല, ഓമയാകം കഴിക്കണം.
യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദൈവം നമുക്ക് ധനം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി വിനിയോഗിക്കാം. അധികാരത്തിനും സ്ഥാനങ്ങൾക്കും കസേരയ്ക്കും വേണ്ടി കാശെറിയുന്നെങ്കിൽ ഓർക്കുക, അതിനെ കേടി ചെയ്യുന്നത് ആത്മാവല്ല.
എനിക്ക് ദൈവം തന്ന പൊസിഷൻ മതി, എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന് ഞാൻ സാറ്റിസ്ഫൈഡാ. കർത്താവേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ, നന്ദി. അല്ല, നിന്നെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ദൈവം പ്ലാൻ ചെയ്താൽ, ഞാൻ വിശ്വസിക്കുന്ന വചനം അങ്ങനെ എന്നോട് പറയുന്നു, ദൈവം നിന്നെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്താൽ നീ ആരെ കാണണ്ട, നീ ആർക്കും ഫോൺ ചെയ്യണ്ട.
ഇന്ന് ഇത് ലോക്കൽ ചർച്ചിലെ ഒരു ജനറൽ ബോഡി നടക്കുമ്പം വരെ ധാരണയിലാകുന്നു.
3 മണിക്ക് ജനറൽ ബോഡി സഹായം കഴിഞ്ഞ ചിലർക്ക് ചോറ് പോലും ഇറങ്ങത്തില്ല. വീട്ടിൽ ചെന്ന് പെട്ടെന്ന് ചില പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില പാസ്സായി ജനറൽ ബോഡി ഉണ്ടായിരുന്നു വിളിച്ച് വലിച്ചു വാരിയോ ഇച്ചിരി പെട്ടെന്ന് ഇച്ചിരി നിന്നേച്ചു. പിന്നെ താമസിക്കുന്ന ചിലർ ജനറൽ ബോഡി തുടങ്ങിയാലും ഇങ്ങോട്ട് വരത്തില്ല, കാരണം 2-3 പേര് വരാനുണ്ട്. ഫോൺ സംസാരിക്കുക, ഞാനും കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ വെച്ചാൽ പ്രകടന താല്പര്യം പോലെ ചെയ്യേണ്ടല്ലേ. മഹാരാജാവിന്റെ സന്തതി നിന്നോണ്ട് എന്നെ ഓർക്കണമെന്ന്.
അസംതൃപ്തി അതിന്റെ പിൻപിലെ അന്ധകാര ശക്തിയെ ദൈവസഭ തിരിച്ചറിയുക.
ഞാൻ മുഖസ്തുതി പറയുകയല്ല, ഇവിടെ ഇതിന്റെ നമ്മുടെ ഇതിന്റെ കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആരുടെയും പേര് റിപ്പീറ്റ് ചെയ്യത്തില്ല, ആവർത്തിച്ച് ആവർത്തിച്ച്. അത് നമ്മുടെ ഇടയിൽ കയറിപ്പറ്റിയ ഒരു വലിയ പരാജയം. എഴുന്നേൽക്കുന്നവരെല്ലാം പറയും, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്ന കർത്താവിന്റെ ദാസൻ കുഞ്ഞുച്ചാനും, കുഞ്ഞുച്ചാൻ ഇല്ലായിരുന്നെങ്കിൽ അമേരിക്ക ഉണ്ടാകുമായിരുന്നില്ല. ദൈവമക്കൾ ജോലി മാറ്റി വച്ച് കഷ്ടപ്പെട്ട് വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ സ്റ്റേജ് ഷോ കാണാനല്ല, ജയാളിയായ നമ്മുടെ ലീഡറിനെ ജയവിളിക്കാനാ, ജയവിളിക്കാനാ. ജയത്തോടെ നടത്തിയ കർത്താവിന് സ്തോത്രം ചെയ്യാൻ.
ഒരു തന്ത്രം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, 3 തന്ത്രങ്ങളായി പറഞ്ഞു. ഇത് പരിശുദ്ധാത്മാവ് എന്നെ ശുശ്രൂഷയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവഹിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരാതെ പിശാച് നമ്മെ തടയും. ഞാൻ അതിനൊരു തെളിവ് പറയാം, അതിന്റെ വിശദാംശങ്ങളും ബഹുമുഖ വശങ്ങളും അതിനുണ്ട്. ഇതിനെല്ലാം ഒരുപാട് തെളിവുകളുണ്ട്, സമയപരിധി കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ പറയും. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തിക ഹിതത്തിലേക്ക് ഞാൻ വരാതിരിക്കാൻ പിശാച് പറയും.
അതിന് ഏറ്റവും നല്ല ഉദാഹരണം, പുതിയ നിയമത്തിലെ ഉദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ്.
യേശുവിനെ കുറിച്ചുള്ള ദൈവഹിതം അവൻ ക്രൂശിൽ മരിക്കണമെന്നുള്ളതാണ്. മരിക്കാനാ യേശു വന്നത്. എന്നാൽ പത്രോസിലൂടെ കണ്ടോ, പത്രോസിലൂടെ. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് ഏത് പ്രധാനിയുടെ അകത്തും ഇവൻ കയറും.
അതാ ചില സമയത്ത് രാവിലത്തെ സെഷനിൽ കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും ചിലർക്ക്. ഉച്ച കഴിഞ്ഞാൽ തെളിച്ചം പോകും. തെളിച്ചം പോകുമ്പോൾ ഓർത്തോണം മറ്റേ പുള്ളി വന്നിട്ടുണ്ട്.
ഇനി എന്താ ദൈവസനയിൽ ഇരിക്കുമ്പോ ഈ നീര് വെച്ചുകൊണ്ടിരിക്കുന്ന എന്താ മുഖത്തിന്?
ആരുടെയൊക്കെയോ ഉള്ളി പുള്ളി കയറി പറ്റിയിട്ടുണ്ട്.
കുശുമ്പൊക്കെ അങ്ങ് കള പ്രിയരെ,
നമ്മുടെ ഇടയിൽ ഒരുത്തൻ അനുഗ്രഹിക്കപ്പെടുമ്പോ ആമേം പറ. ദാവീദിന്റെ 5 കല്ലും കൂടെ ഒരു സമയത്ത് കവണ കേറത്തില്ല. അതിനുള്ള ഗ്യാപ്പ് കവണക്കില്ല. കവണയിൽ 1 കല്ലേ ഇരിക്കൂ. ബാക്കി 5 കല്ല് മോശമായത് കൊണ്ടല്ല എടുക്കാത്തത്, അത് 5 മിനുസമുള്ളതായിരുന്നു. പക്ഷെ ഒരു സമയത്ത് കവണയിൽ 1 കല്ലേ കേറും. 1 കല്ല് കവണയിൽ ഇരിക്കുമ്പോ ബാക്കി 4 കല്ല്.
കർത്താവേ, ഞങ്ങളുടെ കൂട്ടു സഹോദരൻ ഒരു മല്ലനെതിരെ പോവാ, ഇത്രയും കാലം വെറുതെ തോട്ടിക്കിടന്നതാ, എന്നാൽ ജനത്തെ വെല്ലുവിളിക്കുന്ന ആ ദുഷ്ടനെതിരെ ഞങ്ങളുടെ കൂടപ്പുറപ്പ് പോവാ. സ്തോത്രം ചെയ്യാറുണ്ടോ, സ്തോത്രം ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ദൈവദാസ ശുശ്രൂഷ കഴിഞ്ഞേക്കുമ്പോ കർത്താവേ നിന്റെ ദാസനെ ആത്മാവിൽ നിറച്ചു നിർത്തണമേ. സ്തോത്രം ചെയ്യാറുണ്ടോ? അതല്ല, ഞാൻ ഇതിനോടകം ഇവിടെ വന്നതിന് ശേഷം പഠിച്ചു, ഒരുപാട് പഠിച്ചു. ചിലത് പഠിപ്പിക്കാനായിരിക്കും ഇതിനകത്ത് കൊണ്ടുവന്നു. ഇത് നന്നായിട്ട് മനസ്സിലായി.
കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഈ പുളി എന്ന് പറഞ്ഞ ഭയങ്കര ഡയഗ്നോസ്റ്റിക് പവറാ പുളി. ഇതിന്റെ ഈ കുഴപ്പവും കുഴപ്പക്കേടും ഒക്കെ അതാ പുളി അനങ്ങാതിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പുളി അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം 100% ഒരു അഭിപ്രായം പറയാം എന്തായാലും.
ആ ബ്രദറെ, നന്നായിരുന്നു.
അത് പറയാൻ ബുദ്ധിമുട്ടാ. കുഴപ്പമില്ലായിരുന്നു.
നീ മാനസാന്തരപ്പെടണം. നീ ആരായാലും ശരിയാവണം. പിശാചാ നിന്നെ കൊണ്ട നടക്കുന്നത്. 1 കല്ല് പ്രയോജനപ്പെടുമ്പോ ബാക്കി 4 കല്ല് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, കർത്താവിനെ
സ്തുതിച്ചുകൊണ്ടിരിക്കണം.
ഞാൻ വാക്ക് ചുരുക്കട്ടെ പ്രിയരെ. കർത്താവ് സാത്താനെ കൈ പത്രോസിനെ കൈകൊടുക്കുകയല്ല ചെയ്തല്ലേ? ഞാൻ ചെയ്തിരുന്നു. ഞാനൊരു സംഗ്രഹിക്കുക, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭാസിന്റെ കീഴിലാണ് ഞാനിപ്പോ ശിശു വിളിക്കുന്നത്. എനിക്കിതിൽ അഭിമാനമുണ്ട്. അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചയച്ചത് ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സെന്ററിൽ നമ്മൾ നിൽക്കുക. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ ദൈവം അയക്കുന്നിടത്തോട്ട് പോകുമ്പോൾ അദ്ദേഹം ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് നമ്മളെ അയക്കുന്നത് കേൾക്കുമ്പോഴറിയാം. അതേസമയം ചിലർ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പിതാവേ ആ നിപ്പ് കണ്ടാൽ തന്നെ നിനക്കെട്ട് ഞാൻ നീ വിളിച്ചു. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കേ, ഒരു മനപ്പൊരുത്തം ഉണ്ടാകട്ടെ. നമ്മുടെ ഇടയിൽ ആ ദുഷ്ടനെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കേ. നമുക്ക് ഇവന്റെ മേൽ ഒരു ജയം വേണ്ടേ? എത്ര നാൾ ഈ പിശാചുമായി കോംപ്രമൈസും നമ്മൾ മുമ്പോട്ട് പോകും? ഇവനുമായി നമുക്ക് അനുരഞ്ജനം വേണ്ട. എന്നാൽ നീ നന്നായിരിക്കണം. നിനക്കൊരു കാലത്ത് കഷ്ടകാലം ഉണ്ടാകരുത്. നീ ഉയരണം, മാനിക്കപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുന്നവരെയും നമ്മൾ ശ്രദ്ധിക്കണം. തന്ത്രം, തന്ത്രം കണ്ടോ? കർത്താവിന് മനസ്സിലായി സാത്താൻ പത്രോസിന്റെ ഉള്ളിലുണ്ട്. പത്രോസ് പറഞ്ഞത് എന്താ? നീ മരിക്കരുത്. ദൈവഹിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് പത്രോസ് യേശുവിനെ വിടാതിരിക്കുന്നു എന്ന് പറയുമ്പോ അവിടെ യേശു ശാസിച്ചത് പത്രോസിനെയാ. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നടത്താതെ കണ്ടോ. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് പിശാച് വേറൊരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കി, ക്രൂശുമരണം ഒഴിവാക്കാൻ, അവനെ പിടിച്ച് രാജാവാക്കാൻ അവർ ഭാവിച്ചു. എന്റെ കർത്ത ഒഴിഞ്ഞു മാറി. എന്താ എന്റെ കാര്യം? യേശു ഭരിക്കാനല്ല വന്നത്, മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കാനാ. മരിക്കാൻ വന്നവനെ ഭരിക്കാൻ ഏൽപ്പിക്കുന്ന തന്ത്രപരമായ പിശാചിന്റെ നീക്കങ്ങളുടെ മേൽ യേശു ജയഘോഷിച്ചില്ലേ?
പരീക്ഷകളിൽ അവൻ വചനം കൊണ്ട് നേരിട്ടില്ല, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ദൈവത്താൽ നമുക്ക് മതിൽ ചാടി കടക്കാം, ദൈവവചനത്താൽ ഈ പോരിന്റെ മേൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ജയം ആഘോഷിക്കാം. ആത്മാവിൽ നിറഞ്ഞി അന്ധകാര ശക്തിക്കെതിരെ ഒരു പടപ്പുറപ്പാടിന് നമുക്ക് തയ്യാറാവാം. ഈ ദുഷ്ടന്റെ മേൽ ജയം ഘോഷിക്കാൻ കൊതിക്കുന്ന വിശുദ്ധന്മാർ ഒരു നിമിഷം അതരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, എല്ലാം കള, മനസ്സൊന്ന് ശുദ്ധമാവട്ടെ. വരുന്നവരൊക്കെ വരട്ടെ, കേറുന്നവരൊക്കെ കേറട്ടെ, നന്നാവുന്നവരൊക്കെ നന്നാവട്ടെ, ഉയരുന്നവരൊക്കെ ഉയരട്ടെ. ഹല്ലേലൂയ. ആ ദുഷ്ടനെ നിങ്ങളെ ഇടയിൽ നീക്കിക്കള. പിശാചിനോട് എതിർത്ത് നിൽക്ക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇത് രാത്രേ ദുഷ്ട പിശാചിന്റെ മേൽ ജയം കൊതിക്കുന്നവരൊക്കെ വാ തുറന്നാട്ടെ. അതരങ്ങൾ ചലിപ്പിച്ച് ആരും മൗനമായി ഇരിക്കാതെ ആ തരങ്ങൾ ചലിപ്പിച്ച് കർത്താവിനെ ശുദ്ധിക്കട്ടെ. കർത്താവേ, സഭകളിലെ സ്വൈര്യത കളഞ്ഞ്, സഭകളിലെ സ്വൈര്യത കളഞ്ഞ് ലോകമയത്വം സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് അധികാരവും മോഹവും ആത്മാക്കളിൽ കുത്തി നിറച്ച് നിത്യത തടയുന്ന, നിത്യതയിലെത്താൻ സമ്മതിക്കാതെ ജനത്തെ തടയുന്ന പിശാചിന്റെ ഗിമ്മിക്സുകൾക്കെതിരെ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്യുന്നു എന്ന് പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ശബ്ദമുയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ്യ.